എഫേഷ്യ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ 4-5 വചനങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4 and 5.
നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്.
എഫേഷ്യ ലേഖനത്തിന്റെ ഈ 1-2 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവനിൽ, ഇൻ ഹിം. അതിന്റെ 4-ാം വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഇൻ ഹിം, അവനിൽ തിരഞ്ഞെടുത്തു, അവനിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ, ഇൻ ക്രൈസ്റ്റ്, അവനിൽ. അവനിൽ നമുക്ക് പാപമോചനമുണ്ട്, അവനിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്, അവനിൽ നമുക്ക് നമ്മെ മുദ്രയിട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ. അതിന്റെ 2-ാം അധ്യായത്തിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവനിൽ, അവനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, ഇൻ ക്രൈസ്റ്റ്. നമ്മളിപ്പോൾ പാടുകൾ പാടി, ഇപ്പം പാടുകയായിരുന്നു, കർത്താവിനെ നോക്കി പാടേണ്ട പാട്ടുകളാണ് നമ്മൾ ഈ ആരാധനയുടെ ഗീതങ്ങൾ. കഴിവതും കണ്ണുകൾ അടച്ച് അതിൻ്റെ പാടുകയാണെങ്കിൽ കർത്താവിൻ്റെ മുഖത്തെ തന്നെ കണ്ട് നോക്കി ആ പാട്ടുകൾ നമുക്ക് പാടുവാൻ സാധിക്കും. സിമ്പിൾ പാട്ടുകളൊക്കെ പാടുമ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദ ഫേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മുഖം കണ്ട് ആരാധിക്കുന്ന ദൂതന്മാർ അവനെ രാപ്പകൽ അവൻ്റെ മുഖം കണ്ട് ആരാധിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ഇവർ നമ്മൾ പാടുകയായിരുന്നു, യു ആർ മൈ എവ്രിതിങ്, നീയാണ് എൻ്റെ മറവിടം, നീയാണ് എൻ്റെ സങ്കേതം, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ രക്ഷകൻ, നീയാണ് എൻ്റെ പാലകൻ, നീയാണ് എൻ്റെ മറവിടം, യു ആർ മൈ ഹൈഡിങ് പ്ലേസ്. ഇവിടെ ദൈവവചനത്തിൽ നാം കാണുകയാണ്, പിതാവായ ദൈവം ക്രിസ്തുയേശുവിൽ നമ്മെ ആക്ഷേപിച്ചിരിക്കുന്നു, നമ്മെ മറച്ചിരിക്കുന്നു. യു ആർ, ഹി ഹാസ് ഹിഡൻ അസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമ്മെ മറച്ചിരിക്കുകയാണ്. ഈ പുൽപ്പിൽ നിന്ന് കേട്ട ഒരു ഇല്ലസ്ട്രേഷൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മറച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പേപ്പർ ഇത് നാമാന്ന് വിചാരിക്കുക, ഇത് ഈ ബൈബിളിൽ അകത്ത് വെച്ചിരുന്നാൽ നാം ഇങ്ങനെ പറയും, ദിസ് പേപ്പർ ഈസ് ഇൻ ദ ബുക്ക്. അതുപോലെ നമ്മെ പിതാവായ ദൈവം ക്രിസ്തുവിൽ ആക്കിയിരിക്കുകയാണ്, ക്രിസ്തുവിൽ മറച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഈ പാട്ടുകൾ പാടുമ്പോൾ, യു ആർ മൈ ഹൈഡിങ് പ്ലേസ്, നീ എൻ്റെ മറവിടമാകുന്നു. എന്തുകൊണ്ടാണ് നമുക്കൊരു മറവിടം ആവശ്യമായിരിക്കുന്നത്? വൈ വി നീഡ് എ ഹൈഡിങ് പ്ലേസ്? ഇത് തിരിച്ചറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പാപം ചെയ്ത മനുഷ്യന്റെ ആദ്യത്തെ പ്രതികരണം, അവന്റെ പ്രതികരണം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ അതിന്റെ 7-8 വചനങ്ങൾ നമുക്ക് വായിക്കാം. ജനസിസ് ചാപ്റ്റർ 3 verse 7 and 8.
ഉടൻ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു.
പാപം ചെയ്ത മനുഷ്യന്റെ ആദ്യത്തെ രണ്ട് പ്രതികരണങ്ങളാണ് ഈ 7-8 വചനങ്ങളിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ദൈവം ആക്കിയ ഏദൻ തോട്ടത്തിലെ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം സാത്താന്റെ പ്രേരണയാൽ അവർ ഭക്ഷിച്ചപ്പോൾ, സാത്താൻ പറഞ്ഞ നുണ വിശ്വസിച്ച് അവർ ഭക്ഷിച്ചപ്പോൾ എഴുതിയിരിക്കുകയാണ്, അവരുടെ കണ്ണു തുറന്നു, അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു, അവർ അത്തിയില കൂട്ടിത്തുനി തങ്ങൾക്ക് 8-ാം വചനം ഒരു അരയാടയുണ്ടാക്കി. They wanted to hide their shame. നമ്മൾ 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും എന്നാണ് 2-ാം അധ്യായത്തിന്റെ അവസാന വചനത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സ്, യു ഹാവ് ടു ഹൈഡ് മൈസെൽഫ് ഫ്രം അതർ പേഴ്സൺ, മറ്റു വ്യക്തി എന്ന് രണ്ടുപേരുണ്ട്, ആദവും ഹവായും. വി ഹാവ് ടു ഹൈഡ് മൈസെൽഫ് ബിറ്റ്വീൻ ഈച്ച് അതർ. സോ വാട്ട് ദേ ഡിഡ്, അവര് ഒരു അത്തിയില തുന്നി ഒരു അടയാടയുണ്ടാക്കി, അവർക്കൊരു വേഷമുണ്ടാക്കി. സോ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദേ സ്റ്റാർട്ടഡ് ഹൈഡിങ് ഫ്രം ഈച്ച് അതർ, മറയ്ക്കുവാൻ തുടങ്ങി. അതിലും ഫസ്റ്റായ ഒരു കാര്യമാണ് 8-ാം വചനത്തിൽ കാണുന്നത്, ദൈവം വന്നപ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ മറയ്ക്കുന്നു, എന്നാൽ ദൈവം വന്നപ്പം ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ഒരു അഭയസ്ഥാനം കണ്ടെത്തി ഇവർ ഓടി ഒളിക്കുകയാണ്. ഇവർ എവിടെയാണ് ഓടി ഒളിക്കാൻ നോക്കുന്നത്? വൃക്ഷങ്ങളുടെ ഇടയിൽ. ഇനോ മനുഷ്യന്റെ സ്ഥിതി എത്ര കഷ്ടമാന്ന് നോക്കി. ഇനോ സർവവ്യാപിയായ അവന്റെ കണ്ണുകൾക്കൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ആ ദൈവത്തെ മറച്ച് വൃക്ഷങ്ങളിടയിലൊക്കെ ഓടി ഒളിക്കുവാൻ തുടങ്ങുന്ന മനുഷ്യന്റെ അവസ്ഥ. ഹി ഈസ് ലുക്കിംഗ് ഫോർ എ ഹൈഡിങ് പ്ലേസ്. എവിടെയാണ് എനിക്ക് മറയുവാൻ സാധിക്കുന്നത്? പാപം ചെയ്തപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ദൈവം എപ്പോഴാണ് വരുന്നതെന്ന് നോക്കിയിരിക്കുന്നവൻ മനുഷ്യൻ ഇപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കുവാൻ തുടങ്ങി. മനുഷ്യന്റെ ചരിത്രത്തിൽ എല്ലാവരുടെയും, നമ്മുടെ എല്ലാം ജീവിതത്തിൽ, സകല മനുഷ്യരുടെയും ജീവിതത്തിൽ ഉള്ള ഒരു ടെൻഡൻസിയാണ് ഓടിയൊളിക്കുക. എന്താണ് ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കുക? പരസ്പരം മറയ്ക്കുക. ഈ അവസ്ഥയിൽ നിന്ന്, ഈ പാപം ചെയ്ത മനുഷ്യന്റെ ഓടി ഒളിക്കുവാനുള്ള ആ ടെൻഡൻസി ഇനി തിരികെ ആദ്യത്തെ അവസ്ഥയിലേക്ക് ചെല്ലുവാൻ കഴിയുമോ? സുവിശേഷം അതാണ്. യെസ്, ഹി ഹാസ് പ്ലേസ്ഡ് അസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മെ മറച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കിനി ദൈവത്തിന്റെ, ദൈവം കേൾക്കുമ്പോൾ ഓടി ഒളിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഹി ഹാസ് ഹിഡൻ അസ് ഇൻ ക്രൈസ്റ്റ്. ആ ബോധ്യം നമ്മെ എപ്പോഴും, അതുകൊണ്ടാണ് എഫേഷ്യ ലേഖനക്കാരൻ വീണ്ടും 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 വീണ്ടും, എഫേഷ്യകാലത്ത് മാത്രമല്ല ഈ ലേഖനങ്ങളിലൂടെ തുടർച്ചയായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, അവനിൽ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു അവനാണ് എല്ലാമെല്ലാം. അവനിൽ നാം മറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. മനുഷ്യൻ ഏറ്റവും ഭയപ്പെടേണ്ടത് പാപത്തെയാണ്. എന്നാൽ ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കുമ്പോൾ വി നീഡ് നോട്ട് ഫിയർ സിൻ, പാപത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ ആദവും ഹവ്വയും ചെയ്ത പോലെ. ഇപ്പം ഇവർ ഓടി ഒളിച്ചു എന്ന് പറയുന്നു. ജോബിന്റെ പുസ്തകത്തിൽ എന്താണ് ആദം ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട്. ജോബിന്റെ പുസ്തകം അതിന്റെ 31-ാം അധ്യായം 33-ാം വചനം, Job 31:33.
ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം മാർവിടത്ത് മറച്ചു വെച്ചെങ്കിൽ.
ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം എന്റെ മാർവിടത്തിൽ ഇയോബ് തന്റെ നിഷ്കളങ്കതയെ അവിടെ വാക്കുകളിലൂടെ വർണ്ണിക്കുകയാണ്. ഇഫ് ഐ ഹാവ് 31:33, ഇഫ് ഐ ഹാവ് ഹിഡൻ, ഇഫ് ഐ കവേർഡ് മൈ ട്രാൻസ്ഗ്രഷൻ ലൈക്ക് ആഡം, ഇഫ് ഐ ഹാവ് കവേർഡ് മൈ ട്രാൻസ്ഗ്രഷൻ ലൈക്ക് ആഡം ബൈ ഹൈഡിങ് മൈ ഇനിക്വിറ്റി ഇൻ മൈ ബോസം, എന്റെ ഉള്ളിൽ ഞാൻ മറച്ചു വച്ചിരുന്നുവെങ്കിൽ എന്റെ അകൃത്യങ്ങളെ ആദാമിനെ പോലെ ഞാൻ മറച്ചു വച്ചിരുന്നു എങ്കിൽ. യോബ് പറയാണ് ഞാൻ അങ്ങനെ മറച്ച് വെച്ചിട്ടില്ല. അപ്പൊ ആദാം എന്താണ് മറച്ചു വെച്ചത്? അവന്റെ അകൃത്യങ്ങൾ, അവന്റെ പാപം അതിൽ തന്നെ മറച്ചു വെക്കുവാൻ അവൻ ശ്രമിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ആദാം തന്നെ അത് പറയുന്നുണ്ട്. അതിന്റെ 10-ാം വചനം, 3:10, തോട്ടത്തിൽ
നിന്റെ ഒച്ച കേട്ടിട്ടും ഞാൻ നഗ്നാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു.
ഇംഗ്ലീഷ് പറയാണ് ഐ ഹിഡ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ മറയ്ക്ക, നിന്റെ ഒച്ച കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ മറയ്ക്കുവാൻ ശ്രമിച്ചു. ആദാം ഹി ഗേവ്, അവന്റെ കോൺഷ്യസിൽ അവന്റെ മനസ്സിലായി തെറ്റിപ്പോയി. But he started hiding himself, thannil thanne swayam marakkuvan shramikkuvaana. Manushinte pratyegathayaana devathinte vadanam parayunnu ellavarum paavam cheythu devathejas nashtamaaki. Ennal paavam cheytha manushyarkku ellavarkkum ulla oru tendency aanu to hide myself from God. Adu avar arinjalum arinjalum arinjillengil adu ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ റിലീജിയൻ. മതത്തിൻ്റെ ആചാരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ എല്ലാം ഒരു ഒരു പ്രിൻസിപ്പൽ, ഹാവ് ടു ഹൈഡ് മൈസെൽഫ് ഫ്രം ഗോഡ്. എങ്ങനെ സ്വയം മറയ്ക്കുവാനുള്ള ഒത്തിരി അത്തിയിലകൾ അല്ലെങ്കിൽ ഒത്തിരി വൃക്ഷത്തിന്റെ തണലുകളാണ് ഈ മതങ്ങൾ. യുനോ ഓൾ ദ റിലീജിയൻ വാട്ട് ഓഫേഴ്സ്, നമ്മളെല്ലാം ഒരു കാലത്ത് അതിൻ്റെ ഇലകളൊക്കെ തുന്നി അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ മറവിൽ. നിങ്ങൾക്ക് ആത്മീയമായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളും നൊവേനകളും പൂജകളും വാട്ട് എവർ ഇറ്റ് ഈസ് ചെയ്ത് മറയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. റിലീജിയന്റെ വഞ്ചന ഏതാണ്? മതത്തിൻ്റെ വഞ്ചന ഏതാണ്? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുവാനുള്ള വിളി എല്ലാ മനുഷ്യർക്കും ഉള്ളപ്പോൾ അതിൽ മറയ്ക്കാതെ വേറെ ചില കാര്യങ്ങൾ തന്ന് മറയ്ക്കുന്ന ഒരു സാത്താന്റെ വലിയൊരു തന്ത്രമാണ് ഈ മതാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് നാം തിരിച്ചറിയണം. എന്നാൽ സുവിശേഷത്തിന്റെ ഗ്ലോറി, സത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുവാനുള്ള ഒരു വിളി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. സോ വി നീ നോട്ട് ഹൈഡ് അവർ സെൽഫ്. മതത്തിന്റെ ആചാരങ്ങളൊന്നും മറഞ്ഞിരിക്കേണ്ട. മനുഷ്യൻ തന്നെ പിന്നെ മറയ്ക്കുന്ന ഒരു വഴിയാണ് സൽപ്രവൃത്തികൾ കൊണ്ടൊന്ന് മറയ്ക്കാൻ നോക്കും. എവിടെയാണ്? സ്വയം, ഹിഡ് മൈ സെൽഫ്. ദൈവത്തിന്റെ അടുക്കിലേക്ക് മാനസാന്തരപ്പെട്ട് വരുന്നതിന് പകരമായിട്ട്, ക്രിസ്തുവിൻ്റെ വിശ്വസിക്കുന്നതിന് പകരമായിട്ട് സൽപ്രവൃത്തികളിൽ, ഇൻ ഗുഡ് വർക്ക്സ്, ട്രൈ ടു ഹൈഡ് അവർ സെൽഫ്. നമ്മുടെ പ്രവൃത്തികൾ കറപറണ്ട തുണി പോലെയല്ലേ എന്ന് വചനം പറയുന്നു. സോ യു കാൻ്റ് ഹൈഡ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ മാത്രമേ മറഞ്ഞിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവിടെ നമ്മൾ പാടിയതുപോലെ ഇറ്റ്സ് എ പെർഫെക്റ്റ് പ്ലേസ്. അവിടെ ഒന്നിനും നമ്മെ തൊടുവാൻ കഴിയാത്ത വിധം അവൻ നമ്മെ മറയ്ക്കുമെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുമ്പോൾ മറയ്ക്കപ്പെട്ടവർ കർത്താവിന് സ്തുതി ഒരുങ്ങും. ഹല്ലേലൂയ, അവൻ നമ്മളെ മറച്ചിരിക്കുന്നു. അനേക കാര്യങ്ങൾ. അപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ തന്നെ തന്നെ മറയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം ഇങ്ങനെ നമ്മെ മറയ്ക്കുവാനുള്ള അനവധി കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം. ഞാൻ ക്രിസ്തുവിൽ മറയപ്പെട്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം ക്രിസ്തുവിൽ ലക്ഷ്യമാക്കി ഞാൻ പോകേണ്ട ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയണം. കാരണം ക്രിസ്തുവിൽ മറയപ്പെട്ട് ക്രിസ്തു തന്നെ എൻ്റെ ലക്ഷ്യമായി തീർന്നില്ല എങ്കിൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരാതിരിക്കുവാനുള്ള ഒരു കാരണം ഉള്ളിൽ നിന്ന് ലക്ഷ്യം മാറിപ്പോയാൽ ലക്ഷ്യം തെറ്റും. ഉള്ളിൽ നിന്ന് ലക്ഷ്യം മാറിപ്പോയാൽ ലക്ഷ്യം തെറ്റും. നിങ്ങൾ ഈ സഹോദര വചനം പറഞ്ഞ പോർക്കിയായിരുന്നു. ഈ മിസൈലുകളൊക്കെ ഒത്തിരി വിടുന്ന കാലമാണ്. ഇന്ന് പത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നോർത്ത് കൊറിയ മിസൈൽ വിടുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇസ്രായേൽ മിസൈൽ വിടുന്നു. ഈ മിസൈൽ ടെക്നോളജി പറയാൻ പഠിപ്പിക്കുവാനല്ല, മിസൈല് ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒളിത്താവണങ്ങൾ, ശത്രുവിന്റെ ഒളിത്താവണങ്ങളിലെ എന്ന് പറയുന്നത് അത് വളരെ എന്താ പറയുന്നത് കെട്ടിടങ്ങളുടെ ഒക്കെ ഇടയ്ക്കൂടെ പോയാൽ മാത്രമേ ശത്രുവിന്റെ ഒളിത്താളത്തിൽ എത്തുവാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ മിസൈൽ ടെക്നോളജികളൊക്കെ ഈ കെട്ടിടങ്ങളുടെ ഇടയിലൂടെയൊക്കെ പോയി ശത്രുവിന്റെ താവളത്തിൽ പോയി ശത്രുവിനെ തകർക്കുവാൻ കഴിയും. അതെങ്ങനെയാണ് ആ മിസൈലിന് കഴിയുന്നതെന്നറിയാമോ? എന്താണ് ഈ മിസൈല് ചെന്ന് പതിക്കേണ്ട ലക്ഷ്യം എന്ന് അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ്, ആ വഴിയുടെ ഒരു ഫോട്ടോഗ്രാഫ് ഈ മിസൈലിന്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടറിലുണ്ട്. മിസൈലിന്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടറിൽ പോകേണ്ട വഴിയും ലക്ഷ്യം എന്താണെന്നുള്ളൊരു ഫോട്ടോ ഉണ്ട്, ഇമേജസ് ഉണ്ട്. അപ്പോൾ ഈ മിസൈൽ ലക്ഷ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സോഴ്സിൽ നിന്ന് അങ്ങ് തൊടുത്തു വിടുമ്പോൾ ഇങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. എന്റെ ഉള്ളിലുള്ള പിക്ചറും ഇപ്പോൾ കാണുന്ന പിക്ചറും ചേരുന്നുണ്ടോ? ചേരുന്നുണ്ടെങ്കിൽ അത് റൂട്ട് മാറ്റും. അങ്ങനെ മാറ്റി 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 മാറ്റിയാണ് അത് ലക്ഷ്യത്തിൽ ചെന്ന് എത്തുന്നത്. അപ്പോൾ ഉള്ളിലുള്ള പിക്ചറും പുറമുള്ള പിക്ചറും തമ്മിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ കറക്റ്റ് ചെയ്യുന്ന പോലെ നാമും കറക്റ്റ് ചെയ്താൽ വി വിൽ റീച്ച് ദ എൻഡ്. ഒന്ന്, ഉള്ളിൽ ലക്ഷ്യമുണ്ടായിരിക്കണം, ലക്ഷ്യത്തിന്റെ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. യെസ്, ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ അവനെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വഴിതെറ്റി പോയാലും വിൽ ബ്രിങ് ഇറ്റ്. ആ കമ്പാരിസൺ നടക്കണം, ആ തുലനം. ഇമേജ് പ്രോസസ്സിംഗ് ടെക്നോളജി ഒക്കെ വെച്ച് അത് കമ്പയർ ചെയ്യുകയാണ് സയൻസ്. എന്നാൽ ദൈവം നമുക്ക് ഇമേജ് പ്രോസസ്സിംഗ് ടെക്നോളജി, ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. അവനെപ്പോഴും നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. എപ്പോഴേലും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, ഇച്ചിരി മാറിക്കഴിഞ്ഞാൽ, നോട്ടം ഇച്ചിരി പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയും തെറ്റി. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ടേൺ. ഇല്ലെങ്കിൽ എവിടെ ചെല്ലും? സ്പേസിൽ ചെല്ലേണ്ട റോക്കറ്റ് അറബിക്കടലിൽ ചെന്ന് വേണ്ട സ്ഥിതി വരും. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. ഇത് നമുക്ക് കാണുന്നതാണ്. അപ്പൊ ഉള്ളിൽ ആ ലക്ഷ്യമുണ്ടായിരിക്കണം. അപ്പോൾ ക്രിസ്തുവിൽ നമ്മെ മറച്ചിരിക്കുന്ന ഒരു സത്യം നമ്മെ ഒരു ഒരു ഫൗണ്ടേഷനാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഫൗണ്ടേഷൻ. തന്റെ ലംഘനം മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ദൈവജനത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. ഈ ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ദാവീദ്. നമുക്ക് 32 സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വരാം. സാംസ് 32 അതിന്റെ ഒന്നുമുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. സാംസ് 32
ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല.
അടുത്ത പറഞ്ഞു ശ്രദ്ധിക്കുക, നീ എന്റെ മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് വലിയൊരു പാപത്തിൽ വീണു. ബത്ഷെബയായിട്ടുള്ള വ്യഭിചാരത്തിൽ അവിടെ കൊണ്ട് നിന്നില്ല, കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചു. ആ പാപത്തിന്റെ അവസ്ഥയിൽ ദാവീദ് എഴുതിയൊരു കാര്യമാണ് ഈ സങ്കീർത്തനം. അപ്പോഴും ദാവീദിന് ഒരു ഒരു കാര്യം അറിയാം, പാപത്തിന്റെ ബോധ്യം, ആ കൺവിക്ഷൻ ഓഫ് സിൻ വന്നപ്പോൾ ദാവീദ് പറഞ്ഞു, യു ആർ മൈ ഹൈഡിംഗ് പ്ലേസ്. അവൻ ആദാമിനെ പോലെ വേറെ എവിടെയെങ്കിലും മറയ്ക്കുവാൻ ശ്രമി കുറച്ചു കാലം മറച്ചു വെച്ചു. എങ്കിലും നാഥാൻ പ്രവാചകൻ വന്ന് തന്റെ പാപത്തെക്കുറിച്ച് ഒരു ബോധ്യം അവനുണ്ടായപ്പോൾ അവൻ പറഞ്ഞു, നീ എന്റെ മറവിടമാകുന്നു. പക്ഷേ ആ മറച്ചു വെച്ച സമയത്തെല്ലാം തന്റെ അവസ്ഥ എന്തായിരുന്നെന്ന് ദാവീദ് സങ്കീർത്തനത്തിന്റെ പറയുന്നുണ്ട്. അതിന്റെ മൂന്നാം വചനം, ഞാൻ മിണ്ടാതെയിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്നപോലെ വറ്റിപ്പോയി. ഹിസ് പാപം മറച്ചു വെക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ ദാവീദ് തന്റെ അനുഭവത്തിലൂടെ വളരെ വ്യക്തമായി വർണ്ണിക്കുകയാണ്. ഇറ്റ്സ് എ വെരി ടെറിബിൾ സ്റ്റേറ്റ്. വളരെ എന്താണ് പ്രയാസപ്പെട്ട ഒരു അവസ്ഥയാണ് പാപം നാം മറച്ചു വെക്കുമ്പോൾ. എന്നാൽ അഞ്ചാം വചനത്തിലേക്ക് വരുമ്പോ ദാവീദ് പറയുകയാണ്, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലഘുനകളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പഴയ നിയമത്തിൽ ജീവിച്ച ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വിളിക്കപ്പെട്ട ദാവീദ് പറയാണ്, When I confessed, ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദൈവ വചനത്തിൽ നാം കാണുന്ന ഒരു സത്യമാണ്, എപ്പോഴും മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഉള്ളിൽ വലിയൊരു ഭാരമായിട്ട് ഇരിക്കും. അതെന്നാൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ കുറ്റം ക്ഷമിച്ചു തന്ന് ലക്ഷ്യയുടെ ഉല്ലാസ കോശം കൊണ്ട് എന്താണ് നമ്മുടെ ആ ഹിൽ റിസ്റ്റോർ ദ ജോയ് വിത്ത് ഇൻ അസ് എന്നാണ് പറയുന്നത്. കാരണം ഈ പത്രത്തിലൊക്കെ കാണാം, ഏത് കുറ്റം ചെയ്തവനും ആദ്യം ശ്രീയാൻ ശ്രമിക്കുന്നത് എങ്ങനെയേലും ആ കുറ്റം ഒന്ന് മറച്ചു വെക്കുകയാണ്. ഇവിടെ ഒരു പ്രഗമായ ബിസിനസ്സുകാരൻ അനേകം ബാങ്കുകളിലെ ഒക്കെ അനേക കോടികൾ വെട്ടിച്ചിട്ട് നേരെ വിദേശത്തേക്ക് കടക്കുക. മനുഷ്യർ എന്തെല്ലാം ടെക്നിക്കുകളാണ് പയറ്റുന്നറിയാവോ. ദേ ട്രൈ മെനി വേസ്. അത് വലിയ വലിയ ആൾക്കാർ എന്ന എല്ലാ മനുഷ്യരും എങ്ങനെയേലും പാപം വന്നു കഴിഞ്ഞാൽ മറയ്ക്കുവാൻ ശ്രമിക്കും. എന്നാൽ നാം എല്ലാവരും എല്ലാ മനുഷ്യരും കേൾക്കേണ്ട ഒരു സദ്വാർത്തയാണ്, ഒരു മറവിടം പിതാവായ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ക്രിസ്തുവിൽ മാത്രമാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ അവനിൽ നാം മറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വി ആർ സേഫ്. നമുക്ക് ഈ ഭാരം ഒന്നും ചുമന്നിട്ട് നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടായിരിക്കാം ഈ ഹൃദയമുള്ളവണ്ടായിരിക്കാം പുതിയ നിയമത്തിൽ യേശു തന്നെ അറിയപ്പെടുന്നത് ദാവീദിന്റെ പുത്രൻ. ഏനോ ജനങ്ങൾ വിളിക്കുന്ന വ്യക്തിമായി വിളിക്കുന്ന ദാവീദ് പുത്ര. ദാവീദ് ഏനോ ഹീസ് നോട്ട് എ പെർഫെക്റ്റ് മാൻ. അവനൊരു പെർഫെക്റ്റ് ആളൊന്നും അല്ല. പക്ഷെ ദൈവത്തിന്റെ ഹൃദയം, ക്രിസ്തുവിന്റെ ആത്മാവ് അവന്റെ ഉള്ളതുകൊണ്ട് യേശു തന്നെ പരിചയപ്പെടുത്തുകയാണ് ദാവീദിന്റെ പുത്രൻ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് എന്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതി എന്നാണ്, ദാവീദിന്റെ സന്തതിയായിട്ടാണ് അവൻ അറിയപ്പെടുന്നത്. ആൾക്കാർ അവനെ വിളിച്ചത് ദാവീദ് പുത്രന് ഹോശാന ഹോശാന ഹോശാന. ഓർക്കണേ ദാവീദിന്റെ ഹൃദയം എത്രയുള്ളതായിരുന്നു. ചില ഈ ദൈവവചനത്തിലുടനീളം ഈ നിഴലുകൾ നമുക്ക് കാണുവാൻ കഴിയും. മറവിടത്തിന്റെ നിഴലുകൾ നമുക്ക് കാണുവാൻ ചെയ്യും. ഇതെല്ലാം പോയിന്റ് ചെയ്യുന്നത്, ഇതെല്ലാം സൈൻ, ക്രിസ്തുവിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്താണ്? യാഗങ്ങൾക്കൊന്നും ഒരു മനസാക്ഷിയിൽ പാപം ചെയ്തിട്ടില്ല എന്നൊരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരുവാനൊന്നും സാധിക്കുന്നില്ല. അത് അപ്പോൾ അല്പം മറയ്ക്കുവാൻ മാത്രമേ യാഗങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോൾ യാഗങ്ങളെല്ലാം ചെയ്യുമ്പോൾ ആ ആട്ടിൻകുട്ടി അറക്കുമ്പോൾ അതിൻ്റെ രക്തം പുരോഹിതൻ തളിക്കുമ്പോൾ എല്ലാം നടക്കുന്ന ഒരേ ഒരു കാര്യം, പാപം ഒന്ന് മറയ്ക്കുവാൻ മാത്രമേ സാധിക്കത്തുള്ളായിരുന്നു. കാരണം അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്ന പോലെ വീണ്ടും വീണ്ടും യാഗങ്ങൾ അർപ്പിക്കേണ്ടി വരുന്നത്. എന്നാൽ ക്രിസ്തു തന്റെ പരമയാഗം വഴിയായി പാപത്തിന്റെ ആ ശിക്ഷയിൽ നിന്ന് പൂർണമായി നമ്മെ വിടുവിച്ചു. നമ്മുടെ മനസാക്ഷിയിൽ പോലും ഒരു ഗിൽറ്റ് കോൺഷ്യസ് ഇല്ലാതെ, ഒരു കുറ്റബോധമില്ലാതെ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ രക്തം നമ്മുടെ മനസാക്ഷിയുടെ നിത്യജീവ പ്രവൃത്തികളെ പോക്കി അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം എത്രമാത്രം നമ്മെ ശക്തരാക്കും. സോ ക്രിസ്തുവിൽ നമ്മെ ദൈവമാക്കി എന്ന് പറയുന്നതിന്റെ ആഴങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണമേ. ഇപ്പോൾ യാഗങ്ങൾ ഒരു ഒരു മറയ്ക്കുന്ന ഒരു കാര്യമായിരുന്നു. മോശയോട് ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൈവം പറഞ്ഞു, ഒരുവൻ ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനത്തിനിടയിൽ അവൻ ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ അവന് ഫെയർ ട്രയൽ, അവന് ആ വിധി അല്ലെങ്കിൽ ഒരു ന്യായമായ വിധി ലഭിക്കുന്നതിന് മുമ്പ് ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ അടുത്ത ആൾക്കാർ വന്ന് ഇവനെ കൊല്ലാതിരിക്കുവാൻ മോശയോട് ദൈവം പറഞ്ഞു, മൂന്ന് സങ്കേത നഗരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. എന്താണ് സിറ്റി ഓഫ് റെഫ്യൂജ്? റെഫ്യൂജ് എന്നുള്ള വാക്കുകൾ ഓർക്കണം. റെഫ്യൂജ് നമ്മൾ പാടി, നീ എന്റെ സങ്കേതം. സിറ്റി ഓഫ് റെഫ്യൂജ്, സങ്കേത നഗരങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. മൂന്ന് സങ്കേത നഗരങ്ങൾ. അപ്പൊ ആരെങ്കിലും ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ, ചിലർ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം, മറ്റൊന്ന് അബദ്ധത്തിൽ പറ്റിയതായിരിക്കാം, പക്ഷെ അത് തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, കൊല ചെയ്തയാള് സങ്കേത നഗരത്തിലേക്ക് ഓടി വന്നാൽ അവനെ അവിടെ വെച്ച് ആക്രമിക്കുവാനുള്ള അനുവാദം ഇല്ല. അവന്റെ ട്രയൽ കഴിഞ്ഞ് അവന് ശിക്ഷ പറയും. നമുക്ക് അത് പറഞ്ഞിരിക്കുന്നത് സംഖ്യാപുസ്തകം അതിന്റെ 35-ാം അധ്യായത്തിലാണ്. സംഖ്യാപുസ്തകം 35-ാം അധ്യായം. അതിന്റെ 22-ാം വചനം ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. അതിന്റെ 22 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. 22:35-22.
എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ പെട്ടെന്ന് ഒരുത്തിനെ കുത്തുകയോ കരുതാതെ വല്ലതും അവന്റെ മേൽ എറിഞ്ഞു പോകുകയോ അവന് ശത്രുവായിരിക്കാതെയും അവന് ദോഷം വിചാരിക്കാതെയും അവൻ മരിപ്പാൻ തക്കവണ്ണം അവനെ കാണാതെ കല്ല് എറിയുകയോ ചെയ്തിട്ട് അവൻ മരിച്ചുപോയാൽ കൊല ചെയ്തവന് രക്തപ്രതികാരകനും മധ്യേ ഈ ന്യായങ്ങൾ അനുസരിച്ച് സഭ വിധിക്കണം. കൊല ചെയ്തവനെ സഭ രക്തപ്രതികാരത്തിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കണം. അവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ
പാർക്കണം. അപ്പോൾ തെറ്റ് ചെയ്ത ഒരുവൻ അവൻ ആ സങ്കേതത്തിൽ തന്നെ പാർക്കണം. കൊല ചെയ്തവനെ, അതിന്റെ 20-ാം കൊല ചെയ്തവനെ സഭ രക്തപ്രതികാരകന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. രക്തപ്രതികാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കൊല്ലപ്പെട്ട ഒരാളുടെ കൊല്ലപ്പെട്ട ഒരാളുടെ അടുത്തയാള് ആ കൊലയ്ക്കൊരു പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അവന്റെ ഒരു ബന്ധുവായിരിക്കാം, അവന്റെ സഹോദരനായിരിക്കാം, ഫ്രണ്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ കൊല ചെയ്തയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആ വ്യക്തിയുടെ പേരാണ് രക്തപ്രതികാരൻ. അവൻ ഈ കൊല ചെയ്തയാളെ കൊല്ലാതിരിക്കുവാൻ ഈ സങ്കേത നഗരത്തിലാണ് ഓടി വിളിക്കേണ്ടത്. അവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. അതിന്റെ അടുത്ത വചനം 26.
എന്നാൽ കൊല ചെയ്തവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിന്റെ അതിർ വിട്ട് പുറത്തു വരികയും അവനെ അവന്റെ സങ്കേത നഗരത്തിന്റെ അതിരിന് പുറത്തു വെച്ച് കണ്ട് രക്തപ്രതികാരകൻ കൊല ചെയ്തവനെ കൊല്ലുകയും ചെയ്താൽ അവന് രക്തപാതകം ഇല്ല.
എന്നാൽ ഈ കൊല ചെയ്തവൻ സങ്കേത നഗരത്തിൽ ഇരിക്കാതെ അതിൽ നിന്ന് പുറത്തേക്ക് ഓടി ഒളിച്ചാൽ, പുറത്ത് ചെന്നു കഴിഞ്ഞാൽ ഈ രക്തപ്രതികാരൻ ഇവനെ ഇവനെതിരെ പ്രതികാരം ചെയ്യാതിരിക്കുന്ന വ്യക്തി ഇവനെ കൊന്നാൽ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഇവന് കൊടുത്ത സങ്കേത നഗരത്തിൽ ഇവൻ ഇരുന്നില്ല. എന്നാൽ ഇവന് പുറത്തു പോകാൻ സാധിക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് അതിന്റെ 28-ാം വചനം.
അവൻ മഹാപുരോഹിതന്റെ മരണം വരെ തന്റെ സങ്കേത നഗരത്തിൽ പാർക്കേണ്ടിയിരുന്നു. എന്നാൽ കൊല ചെയ്തവന് മഹാപുരോഹിതന്റെ മരണശേഷം തന്റെ അവകാശ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാം.
എന്നാൽ മഹാപുരോഹിതന്റെ മരണശേഷം ഇവന് സങ്കേത ഇവന്റെ അവകാശ നഗരത്തിലേക്ക് മടങ്ങിപ്പോകാം. എന്താണിത് കാണിക്കുന്നത്? എന്താണിത് കാണിക്കുന്നത്? ക്രൈസ്റ്റ് ഈസ് അവർ ഹൈഡിംഗ് പ്ലേസ്. അവന്റെ മരണം നടന്നിരിക്കുന്നു. നമ്മുടെ മഹാപുരോഹിതന്റെ മരണം കഴിഞ്ഞിരിക്കുന്നു. യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ പ്ലേസ്. യു ആർ ഫ്രീ. യു ആർ ഫ്രീ. പഴയ നിയമത്തിലെ നാം വായിക്കുമ്പോഴെല്ലാം ക്രിസ്തുവിന്റെ നിഴലുകൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക, ഈ സങ്കേത നഗരം കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു നഗരത്തിലേക്ക് ഓടിപ്പോയി അല്ല മറയുന്നത്. വി ആർ ഹൈഡിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാണ് നാം മറഞ്ഞിരിക്കുന്നത്. അവിടെ ആർക്കും നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. മഹാപുരോഹിതൻ മരിച്ചതുകൊണ്ട്, നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു മരിച്ചതുകൊണ്ട് നമുക്ക് വി ആർ ഫ്രീ, ആർ സെറ്റ് ഫ്രീ ഓൾ ദ ടൈം. ഈ സത്യം ഈ എഫേഷ്യ ലേഖനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്ന് നാം കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ പിതാവായ ദൈവം വലിയ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. സോ ഹി ഹാസ് ഹിഡൻ അസ് ഇൻ ക്രൈസ്റ്റ്. അവിടുന്ന് നാം ഓടിപ്പോകുവാൻ ശ്രമിക്കാതിരുന്നാൽ മതി. എന്റെ കയ്യിൽ എന്റെ ആടുകളെ തന്ന പിതാവ് വലിയവൻ, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ ചാടി പോകാതിരുന്നാൽ മതി. ആ കൊല ചെയ്യപ്പെട്ടവൻ ആ സങ്കേത നഗരത്തിൽ നിന്ന് അവന്റെ സെക്യൂരിറ്റി കണക്കാക്കാതെ ഓടിപ്പോയാൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. നാം ക്രിസ്തുവിൽ തന്നെ ആയിരുന്നാൽ വി ആർ സേഫ്. ദൈവവചനത്തിന്റെ ഒരു സത്യമാണ് ഈ വചനത്തിലൂടെ നാം കാണുന്നത്. ഇപ്പൊ ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കുക. ആ സത്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉറച്ചുകൊണ്ടേ ഇരിക്കണം. ദൈവവചനത്തിന്റെ ശുശ്രൂഷകളെല്ലാം നാം കേൾക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ക്രിസ്തുവിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ ബോധ്യം എനിക്ക് എത്രമാത്രമുണ്ട്? ഒരു സൺഡേ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ മാത്രമല്ല, കാരണം ഇത് നമ്മളെപ്പോഴും ചെയ്യുന്നില്ല. നമ്മുടെ ധ്യാന വിഷയം എപ്പോഴും ഈ ധ്യാന വിഷയത്തിലേക്ക്, ഇതിനാണ് ഉയരത്തിലുള്ള ചിന്തിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ചിന്തകളിൽ ഈ സത്യങ്ങളെ വീണ്ടും വീണ്ടും നാം കൊണ്ടുവന്നേണ്ടിയിരിക്കണം. ഐ എം ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ പറ്റത്തില്ല. സാത്താന്റെ തന്ത്രങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, ഞാൻ ക്രിസ്തുവിലാണ് മറയപ്പെട്ടിരിക്കുന്നത് എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് ധൈര്യത്തോടെ സമാധാനത്തോടെ അതിനെ ഫേസ് ചെയ്യുവാൻ കഴിയും. ജഡത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ, ലോകത്തിന്റെ ഇമ്പങ്ങൾ നമ്മെ മാടി വിളിക്കുമ്പോൾ നാം നമ്മോട് തന്നെ പറയണം, ഐ ആം ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഈ സത്യങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ഉത്സാഹിപ്പിക്കും. രണ്ടാമത്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത് പോലെ പ്രായോഗികമായി ദൈവം വെച്ചിരിക്കുന്ന ഒരു മറവിട സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. പ്രായോഗികമായി എന്ന് പറഞ്ഞാൽ ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഓടി വന്ന് അഭയം പ്രാപിക്കുക എന്നുള്ളതല്ല. നാം അറിയാം ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തു തലയും സഭ ശരീരവുമായിരിക്കുന്നു. എഫേഷ്യ ലേഖനത്തിലെ തുടർന്ന് നമുക്ക് ആ ചിന്തകൾ കാണുവാൻ കഴിയും. സഭ എന്നുള്ള ആ ക്രിസ്തുവിന്റെ ശരീരമെന്ന് ദൈവവചനത്തിൽ നാം എഫേഷ്യ ലേഖനത്തിലാണ് കാണുന്നത്. അപ്പോൾ പ്രായോഗികമായി ദൈവം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. ക്രിസ്തു എന്ന തലയോട് ബന്ധമുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ, അത് നമ്മെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അത് നമ്മെ സൂക്ഷിക്കും. അത് നമുക്കൊരു മറവിടമായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ സഭ ആദ്യമേ അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് സ്ഥാപിക്കപ്പെട്ടപ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവർ ചെയ്തു, ആ സഭ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സോ പ്രായോഗിക തലത്തിൽ ദ ഇൻവിസിബിൾ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അദൃശ്യ ശരീരം നമുക്കൊരു മറവിടമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ വ്യക്തികളുമായിട്ടുള്ള കൂട്ടായ്മ നമ്മെ സൂക്ഷിക്കും, നമ്മെ മറയ്ക്കും, നമ്മെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൂട്ടായ്മ. ഈ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ ഈ ലോകയാത്രയിൽ പാപത്തിൽ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാനും ദൈവം ശക്തനാണ്. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവണ്. പക്ഷെ ദൈവം എങ്ങനെയാണ് വീഴാതെ വണ്ണമെ സൂക്ഷിക്കുന്നത്? ദൈവം നമുക്ക് തന്നിട്ടുള്ള പ്രായോഗിക ഹെൽപ്പുകൾ നാം ഏറ്റെടുക്കുമ്പോഴാണ് നാം വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ചിന്തകളെ അവസാനിപ്പിക്കാൻ, പഴയ നിയമത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ തന്നെ പാപത്തിൽ വീഴാതെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ദൈവം സൂക്ഷിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. ഒന്ന് സാമുവൽ 25-ാം അധ്യായം, ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 25-ലാണ് അത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. നാബാലും നാബാലിന്റെ ഭാര്യയാണ് അബിഗയിൽ. നാബാൽ വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ നാബാലിന്റെ പേര് പറയുന്നത് ദുസ്വഭാവിയായ ഒരു മനുഷ്യൻ. അവന്റെ ഭാര്യ അബിഗയിൽ ഷി വാസ് എ വിവേകമുള്ള ഒരു സ്ത്രീയായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ ദാവീദ് സൗലിനെ പേടിച്ച് ഇങ്ങനെ മറവിടങ്ങളിൽ ജീവിക്കുന്ന ഒരു സമയമാണ്, ഗുഹകളിലൊക്കെ ജീവിക്കുന്ന ഒരു സമയത്ത് ദാവീദിനും കൂടെയുള്ളവർക്കും വേണ്ടി ഭക്ഷണം ചോദിച്ച് ബാല്യക്കാരെ ദാവീദ് ഈ നാബാലിന്റെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ നാബാൽ അവരെ തിരിച്ചയച്ചു. ഇത് കണ്ട ദാവീദ് തന്റെ ബാല്യക്കാരെ കൂട്ടി ഈ നാബാലിനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ പോവുകയാണ്. നാബാലിനെയും അവന്റെ കൂടെയുള്ളവരെയും കൊല്ലുവാൻ തന്നെയാണ്, ദാവീദ് ഒരു യോദ്ധാവാണ്, പോവുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അബിഗൽ ഇതറിഞ്ഞൊരു അബിഗൽ വന്ന് ദാവീദിനെ എതിരേറ്റു. അതിന്റെ 25-ാം വചനം,
ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ, അവൻ തന്റെ പേർ പോലെ തന്നെ ആകുന്നു. നാബാൽ എന്നല്ലോ അവന്റെ പേർ, ഭോഷത്വം അത്രേ അവന്റെ പക്കലുള്ളത്. അടിയനോ യജമാനൻ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. ആകയാൽ യജമാനനെ, യഹോവയാണ് നിന്നാണ് രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നിന്റെ ശത്രുക്കളും യജമാനനും ദോഷം വിചാരിക്കുന്നവരും നാബാലിനെ പോലെ ആകട്ടെ.
അബിഗയിൽ ദാവീദിനെ നേരിട്ടിട്ട് പറയുകയാണ്, നാബാൽ അവനെ വിട്ടുകള, ഞാൻ നിനക്കും ബാല്യക്കാർക്കുമുള്ളതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ കൈ രക്തപാതകം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കളങ്കമുള്ള ആയി തീരരുത്, കാരണം യു ആർ ദ അനോയിന്റഡ് കിങ്. താഴോട്ടുള്ള വചനത്തിൽ പറയു ആർ ദ അനോയിന്റഡ് കിങ്, നിന്റെ കൈ രക്തപാതകം, നിന്റെ കൈ കൊണ്ട് രക്തം ചൊരിയേണ്ടവൻ അല്ല, നീ അത് വിട്ടുപോകണം. അപ്പോൾ അബിഗയിലൂടെ ദാവീദിനെ രക്തപാതകത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. അത് പറയുന്നുണ്ട് അതിന്റെ 33-ാം വചനത്തില്.
നിന്റെ
32-ാം വചനം വായിക്കാം, 32-33.
എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം.
സ്തോത്രം. ദാവീദിന് മനസ്സിലായി ഈ അബിഗയിലിനെ അയച്ചത് എന്റെ ദൈവമാണ്. അടുത്ത വചനം,
നിന്റെ വിവേകം സ്തുത്യം, രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ.
സ്തോത്രം. അവന് മനസ്സിലായി ദൈവം ഇവനെ ഒരു കൊലപാതകം കൂടെ, അല്ല ഇവൻ കൊലപാതകം പിന്നെയാണ് ചെയ്തത്, കൊലപാതകം ചെയ്യാതെ ഇവനെ സൂക്ഷിക്കുവാൻ ദൈവം അബിഗലിനെ അയച്ചിരിക്കുന്നു. This is how God can protect us. വേറൊരു വ്യക്തിയിലൂടെ പാപം ചെയ്യാതെ വണ്ണം നമ്മെ തടുക്കുന്നു. ദാവീദിനത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ സത്യം. അവന് ആ ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ഉള്ളായിരുന്നുകൊണ്ട് അവൻ കൊല്ലുവാനാണ് പോയതെങ്കിലും അവിടെ അബിഗൽ എതിരേറ്റപ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ, അവൾ കൊണ്ടുവന്ന ഗിഫ്റ്റ്, അതെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി ദൈവമാണ് എന്നെ സൂക്ഷിച്ചത്. അബിഗൽ പിന്നെ ദാവീദിന്റെ ഭാര്യയായി തീരുന്നതും നാബാൽ മരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. സോ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി പ്രായോഗികമായിട്ട് പാപത്തിൽ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ദൈവത്തിന്റെ സഭ. ജസ്റ്റ് സൺഡേ വന്നു പോകുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗവാക്കുകളുമായിട്ടുള്ള കൂട്ടായ്മ നമ്മെ പാപത്തിൽ വീഴാതെ വണ്ണം തടയും എന്ന് നാം ദൈവജനത്തിലൂടെ കാണുവാൻ സാധിക്കും. നാം എത്രമാത്രം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധയാണ്, കൂട്ടായ്മയുടെ വില നാം അറിയുന്നത് അവിടെയാണ്. ഹിബ്രായ ലേഖനത്തിലെ 1-2 വചനങ്ങളുടെ വായിച്ചിരുന്ന താഴെപ്പെടുന്നു. ഹിബ്രായ ലേഖനത്തിന്റെ 3:13,
നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യനും പ്രബോധിപ്പിച്ചുകൊള്ളു.
നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകാതിരിക്കുവാൻ ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിച്ചുകൊള്ളുവിൻ. ഇബ്രായ ലേഖനത്തിന്റെ 10:24,
ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യനും സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അതധികമായി ചെയ്യേണ്ടതാകുന്നു.
അബിഗൽ ചെയ്ത കാര്യം നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അവൾ ദാവീദിനോട് പറഞ്ഞ കാര്യങ്ങൾ, ഷീ എക്സോർട്ടഡ് ഡേവിഡ്, ദാവീദിനെ കാര്യങ്ങൾ പറഞ്ഞ് ഓർപ്പിക്കുകയായിരുന്നു. ഇതൊരു നിഴലാണ്, ദൈവമക്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിലൂടെ നാം കാണുന്നത്. കൂട്ടായ്മകൾ, ജസ്റ്റ് സൺഡേ വരുന്നത് മാത്രമല്ല മറ്റുള്ള കൂട്ടായ്മകൾ അന്യോന്യം പ്രബോധിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം ദൈവവചനത്തിൽ വീണ്ടും വീണ്ടും നാം കാണുന്നു. നമുക്ക് മറ്റുള്ളവരുടെ പാപങ്ങളെ മറയ്ക്കുവാനും ആ പാപത്തിൽ നിന്ന് വീഴാതെ വണ്ണം സൂക്ഷിക്കുവാനും ദൈവസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ടെന്ന് നാം തിരിച്ചറിയണം. അബിഗലിന്റെ ഒരു ചെറിയ സ്റ്റെപ്പ് ദാവീദിനെ സൂക്ഷിച്ചുവെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ഒരു എൻകറേജിങ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് മറ്റുള്ളവരെ പാപത്തിൽ വീഴാതിരിക്കുവാൻ സഹായിക്കും. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ സഭ. അതുകൊണ്ട് ദൈവം ഇൻ ക്രൈസ്റ്റിൽ മാത്രമല്ല ഇൻ ദ ചേർച്ച്, ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റിലൊക്കെ നമ്മെ ആക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം എത്രയോ വലുത് എന്ന് നാം തിരിച്ചറിയണം. ഞാൻ നിന്റെ വചനങ്ങളെ നിർത്തട്ടെ. ഗോഡ് ഹാസ് പ്ലേസ്ഡ് അസ് ഇൻ ക്രൈസ്റ്റ്, നമ്മെ ക്രിസ്തുവിൽ നമ്മെ മറച്ചിരിക്കുന്നു. അവൻ നമ്മുടെ റെഫ്യൂജ്, അവൻ നമ്മുടെ സങ്കേത നഗരമാണ്, അവൻ നമ്മുടെ ഹൈഡിങ് പ്ലേസ് ആണ്. ഹീസ് അവർ സേവിയർ. നമ്മൾ ആ പാട്ടിൽ പാടിയ വാക്കുകളിലെ ഓരോ അർത്ഥങ്ങളും ഓരോ വാക്കുകളും കൂടെ ശ്രദ്ധിച്ച് ഞാൻ, ഹീസ് മൈ എവറിഥിങ്, യു ആർ മൈ ഹൈഡിങ് പ്ലേസ്. അതുകൊണ്ടാണ് പാട്ടുകാരിങ്ങനെ പാടിയത്, പിളർന്നോ ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ, റോക്ക് ഓഫ് ഏജസ് ക്ലബ് ഫോർ മീ, ലെറ്റ് മീ ഹൈഡ് മൈ സെൽഫ് ഇൻ ദീ. ആ പിറക്കപ്പെട്ട പാളയുടെ മറവിൽ ദൈവം നമ്മെ മറച്ചിരിക്കുന്നതാണ്. വി ആർ സേഫ്. നാം സുരക്ഷിതരാണെന്നുള്ള ആ സത്യം നാം തിരിച്ചറിയണം. അതോടൊപ്പം കൂടെ മറയപ്പെട്ടവരുടെ കൂട്ടായ്മയും ദൈവം നമ്മുടെ സംരക്ഷണത്തിനായി ഭൂമിയിലാക്കിയിരിക്കുകയാണ്. അതിന്റെ വില തിളച്ചെറിഞ്ഞ് അതിൽ നമ്മുടെ ദൗത്യം തിരിച്ചറിഞ്ഞ് നാം ചെയ്യുമ്പോൾ അനേകരെ തേജസ്സിലേക്ക് നടത്തുന്നവർ നീതിമാന്മാരെ പോലെ ശോഭിക്കുമെന്നുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുകയും നമ്മെ സഹായിക്കട്ടെ.
ഉപദേശം ശ്രവിക്കുമൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ